ദൈവനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ദിവസനാളിൽ കടന്നു വരുവാൻ ദൈവം നമുക്ക് അവസരം നൽകിയല്ലോ. കൊരിന്ത്യ ലേഖന പഠനത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 6-ാം അധ്യായമാണ്. 5-ും 6-ും അധ്യായം ഒരു തരത്തിലുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ച പോലെ ക്രിസ്തീയ സദാചാരത്തെ പറ്റിയാണ് 6-ാം അധ്യായവും വിവരിക്കുന്നത്. ഇതിന് പ്രധാനമായ 4 കാര്യങ്ങൾ: അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകരുത്. രണ്ടാമതായി ചിന്തിക്കുന്നത് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയാത്തവർ. പാപത്തിന്മേലുള്ള വിജയത്തിൻ്റെ രഹസ്യം: പരിശുദ്ധാത്മാവാകുന്ന മനുഷ്യ ശരീരം. ഇതിൽ 6-ാം അധ്യായം 2 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വ്യവഹാരത്തെ പറ്റിയാണ് പറയുന്നത്. കൊരിന്ത് സഭയിലെ വേറൊരു അപവാദം വ്യവഹാരമായിരുന്നു. സഭ ഒരു വിശുദ്ധ കൂട്ടായ്മ ആയതുകൊണ്ട് സഭാജനങ്ങളുണ്ടാകുന്ന അഭിപ്രായ ഭിന്നതകൾ സഭയ്ക്ക് പുറത്തേക്ക് പോകുന്നത് ശരിയല്ല എന്ന് അപ്പോസ്തോലൻ സമർത്ഥിക്കുന്നു. 5-ാം അധ്യായത്തിലെ പോലെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഈ 6-ാം അധ്യായത്തിലും കാണുന്നത്. ദുർനടപ്പും വ്യവഹാരവും അത്യാഗ്രഹത്തിൻ്റെയും ശിക്ഷണരാഹിത്യത്തിൻ്റെയും ജടീകതയുടെയും ആസക്തിയിൽ നിന്നുളവാകുന്നതാണ്. വിശ്വാസികൾ തമ്മിൽ ഈർഷ്യം വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ തെറ്റാണ്. അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവിശ്വാസികളുടെ അടുക്കൽ വ്യവഹാരത്തിന് പോകരുത് എന്ന് പ്രബോധിപ്പിക്കുന്നു. വിശുദ്ധന്മാരും അഭക്തന്മാരും എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. വിശുദ്ധന്മാർ സഭാവിശ്വാസികളും അഭക്തർ എന്നത് അവിശ്വാസികളുമാകുന്നു. സഭ എന്നത് യേശുക്രിസ്തുവിൻ്റെ മാർമിക ശരീരമാകുന്നു. വിശ്വാസികൾ ഓരോരുത്തരും ഒരു ശരീരത്തിലെ അവയവങ്ങളാകുന്നു. ആകയാൽ സഭയ്ക്കുള്ളിൽ തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാക്കരുത് എന്ന് അപ്പോസ്തലം കർശനമായി ഇവിടെ നിർദ്ദേശിക്കുന്നു. സഭയിൽ പ്രശ്നമുണ്ടാക്കുന്നവർ യേശുക്രിസ്തുവിനെ പിന്നെയും ക്രൂശിക്കത്രേ ചെയ്യുന്നത്. നാം ഒരിക്കലും രണ്ടാമത് ഒരു ക്രൂശീകരണം ആഗ്രഹിക്കുന്നില്ല. മാനുഷികമായ നിലയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ നീതിന്യായ കോടതിയിലേക്ക് നേരിട്ട് കയറുവാൻ ശ്രമിക്കരുത്. ആധുനിക സഭയിൽ സഭാചരിത്രത്തിൽ നമ്മളത് കാണാറുണ്ട്. എന്നാൽ അതൊരിക്കലും ശരിയാവുകയില്ല, ശരിയല്ല. കാരണം സമൂഹത്തിൽ സഭ നാശിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ സഭ അവഗണിക്കപ്പെടുകയാണ്. അതുകൊണ്ട് വിശുദ്ധന്മാരാണ് ലോകത്തെ വിധിക്കേണ്ടത്, വിശുദ്ധന്മാരെ ലോകമല്ല വിധിക്കേണ്ടത്. യേശുക്രിസ്തു ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുന്ന നല്ല നാളുകളിൽ വിശുദ്ധന്മാർ കർത്താവിനോടുകൂടെ വസിച്ച് ലോകത്തെ വിധിക്കും. ഇവിടെ ലോകത്തെ പറ്റി പറയുമ്പോഴേ, അല്ലെങ്കിൽ അഭക്തന്മാരെ പറ്റി പറയുമ്പോൾ അവിശ്വാസികൾ എന്നർത്ഥം. വിശുദ്ധന്മാർ വിശ്വാസികളായ സഭാംഗങ്ങളെ കുറിക്കുന്നു. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും. ഇത് യഹൂദ മതത്തിൽ ലഭിച്ചുള്ള ഒരു ആശയമാണ്. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 21-22 വാക്യങ്ങൾ, സങ്കീർത്തനം 149:6-8 വാക്യങ്ങളിൽ നമുക്കിത് കാണുവാൻ സാധിക്കുന്നു. മശിഹായോടുകൂടെ വിശുദ്ധന്മാർ ലോകത്തെ ഭരിക്കും, ദൂതന്മാരെപ്പോലും വിധിക്കുകയും ചെയ്യും എന്ന പ്രവചന പാരമ്യമാണ് പൗലോസിൻ്റെ ചിന്തയിലുള്ളത്. അപ്രകാരം ലോകം വിധിക്കാനുള്ളവർ നിസ്സാരമായ കാര്യങ്ങൾ, ഉദാഹരണമായി പറയുമ്പോൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ, ദേഷ്യങ്ങൾ, പിണക്കങ്ങൾ വിധിക്കുവാൻ എന്തുകൊണ്ട് അയോഗ്യരായിത്തീരുന്നു? ഇതാണ് പൗലോസിന്റെ ചോദ്യം എന്ന് പറയുന്നത്. സഭാ നിയമങ്ങളും വിശ്വാസചാരങ്ങളും ശേഷം അറിയുവാൻ പാടില്ലാത്ത അക്രൈസ്തവരെ ആ വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് വ്യവഹാരത്തിൽ ജയിക്കുവാൻ നോക്കുന്നവരുണ്ട്. ഈ പ്രവണത വളരെ വളരെ ദുഃഖ നിറഞ്ഞതാണ്, അല്ലെങ്കിൽ അവലനീയമാണ്. കോടതിയിൽ നടക്കുന്ന നീതിന്യായ നടത്തിപ്പ് മനുഷ്യരുടെ സാമൂഹിക വ്യവസ്ഥയിലേക്ക് ആവശ്യമാണ്. പലപ്പോഴും അനേകർക്ക് കോടതി നീതി നടത്തി കൊടുക്കുന്നു, ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങണമെന്ന് പൗലോസ് റോമക്കാർ കരുതുന്നുണ്ട്. എന്നാൽ വിശ്വാസികൾ തമ്മിൽ വ്യവഹരിക്കുവാൻ ലോക മനുഷ്യരുടെ മുമ്പിൽ പോകാതിരുന്നതാൽ അത് നന്ന് എന്നത്രേ പൗലോസ് പ്രഖ്യാപിക്കുന്നത്. ദൂതന്മാർക്കും മനുഷ്യർക്കും കൂത്തുകാഴ്ചയായി തരുന്ന വിശ്വാസ വീരന്മാർ ദൂതന്മാരെ വിധിക്കുമെന്നുള്ളത് എന്തൊരത്ഭുതമാണ്. വെളിപ്പാട് പുസ്തകം 20:10, 2 പത്രോസ് 2:4, യൂദാ ലേഖനം 6-ാം വാക്യം വളരെ വ്യക്തമായ ഈ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ദൂതന്മാരെ വിധിക്കുക, ദൂതന്മാർക്ക് മനുഷ്യർക്കും കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസി ദൂതന്മാരെ വിധിക്കും. അത് ദൈവവചനമാണ്. ഐക്യ കാര്യങ്ങൾ, ഈ ലോക സംബന്ധമായ കാര്യങ്ങൾ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? സഭയിൽ സ്ഥാനമില്ലാത്തവരെ ന്യായം നടത്തി കിട്ടുവാൻ സമീപിക്കുന്ന രീതിയായി ആയിരിക്കാം ഇവിടെ സൂചിപ്പിക്കുന്നത്. 5-ാം 6-ാം വാക്യങ്ങൾ: ജ്ഞാനികളാണെന്ന് അഭിമാനിച്ച കൊരിന്ത്യരുടെ ഇടയിൽ തമ്മിൽ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കുവാൻ ഒരു ജ്ഞാനിയുമില്ലേ എന്ന് അപ്പോസ്തോലൻ ചോദിക്കുന്നു. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അത്. യഹൂദ സമൂഹങ്ങളിൽ ജ്ഞാനികളാണ് അഭിപ്രായ ഭിന്നതകൾ തീർത്തിരുന്നത്. സഭയുടെ ഒരംഗം വേറൊരംഗവുമായി അവിശ്വാസികൾ മുമ്പ് വ്യവഹരിക്കുന്നത് എത്ര ശോചനീയമായ കാര്യമാണ്! ഇന്നും ഇതല്ലേ നമ്മുടെ സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയാത്തവരെ കുറിച്ചത്രേ ഒമ്പതും പത്തും വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. അന്യായം ചെയ്യുന്നവർ, ഇവിടെ ആ 11 തരത്തിലുള്ള വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും, കൂട്ടരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇത് കുറേ ചില വ്യക്തി സഭകളെ കുറിച്ച് വ്യക്തികളെ കുറിച്ച് നമ്മൾ എല്ലാ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. അന്യായം ചെയ്യുന്നവർ സഹോദരന്മാർക്ക് നഷ്ടം വരുത്തുകയും അവരോട് അന്യായം കാണിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് 8 വാക്യത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, വിവാഹിതരുടെ ഇടയിലുണ്ടായിരുന്ന ദുർനടപ്പിനെ കുറിച്ച് അത്ര ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. സ്വയംഭോഗികൾ, സ്വയംഭോഗം ഭാഗമാണെന്നും അവർ ദൈവരാജ് അവകാശമാക്കിയില്ലെന്നും സ്പഷ്ടമാക്കുന്നു. പുരുഷകാമികൾ, പുരുഷൻ പുരുഷന് വിവാഹം കഴിക്കുക, സ്ത്രീ സ്ത്രീയെ വിവാഹം കഴിക്കുക, അങ്ങനെ കുടുംബജീവിതം നയിക്കുക എന്ന പാപം അത്യധികമായി ഈ ആധുനിക ലോകത്തിൽ വർദ്ധിച്ചു വരുന്നു. നമുക്ക് ചുറ്റും അത് നമ്മൾ കണ്ടു കാണുന്നുണ്ട്. എന്നാൽ അത് ഏറ്റവും വലിയ പാപമായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അന്ന് റോമൻ ചക്രവർത്തിമാർ കൂടുതലും അത്തരക്കാരായിരുന്നു. റോമിലെ ഏറ്റവും ദുഷ്ടനായിരുന്ന നീറോ ചക്രവർത്തി സ്പോറസ് എന്നൊരു യുവാവിനെ വൃഷ്ണഛേദം ചെയ്തിട്ട് രാജകീയ ആഡംബരങ്ങളോടെ വിവാഹം ചെയ്ത കൊട്ടാരത്തിലേക്ക് ഘോഷയാത്രയായി പോയി കുടുംബജീവിതം നയിച്ചു. ആ യുവാവ് നീറോയുടെ ഭാര്യയായി തീർന്നു. അതുകൂടാതെ നീറോയെ പൈതഗറസ് എന്ന ഒരു പുരുഷൻ വിവാഹം കഴിച്ചു. ആ മനുഷ്യൻ നീറോയുടെ ഭർത്താവായും നീറോയുടെ മരണശേഷം തൻ്റെ പിൻഗാമി ആദ്യമായി ചെയ്ത പ്രവൃത്തി സ്പോറസിന് വിവാഹം കഴിക്കുകയായിരുന്നു. അടിക്കടി മ്ലേച്ഛതകൾ പ്രവർത്തിച്ച ചക്രവർത്തിമാരും അവരുടെ സാമ്രാജ്യവും പിൽക്കാലത്ത് തകർന്നുപോയി. ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പഴയ അവസ്ഥയെക്കുറിച്ച് പൗലോസ് കൊരിന്ത്യ സഭയെ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോൾ അവർ പഴയതുപോലെയല്ല. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും ദൈവത്തിൻ്റെ ആത്മാവിനാലും കഴികൾ പ്രാപിച്ചിരിക്കുന്നു. കഴികൾ സ്നാപനത്തെ കുറിക്കുന്നതായി ചിന്തിക്കുന്നു. ശുദ്ധീകരണം ദൈവത്തിനായി സമർപ്പിക്കപ്പെടുന്ന അനുഭവം, നീതീകരണം ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റമറ്റവരായി അംഗീകരിക്കപ്പെടുക, ഇതെല്ലാം അനുസരിച്ച് ജീവിക്കണം എന്നാണ് കൊരിന്ത്യ സഭയെ പൗലോസ് പ്രബോധിപ്പിക്കുന്നത്. 12 വാക്യത്തിൽ നമ്മൾ കാണുന്നത് ശാരീരിക ധർമ്മത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. ക്രിസ്തീയ സ്വാതന്ത്ര്യം ഏത് തരത്തിലുള്ള ജീവിത നടപടികളെയും ന്യായീകരിക്കുകയാണെന്നുള്ള കോരിന്ത്യരുടെ വാദത്തിനുള്ള മറുപടിയാണ് ഈ ഭാഗം. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന് പരിമിതികളുണ്ടെന്നും ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതാണെന്നും പൗലോസ് സ്ഥാപിക്കുന്നു. കർത്തവ്യം ഉണ്ട് എന്നതിന്റെ ഗ്രീക്ക് പദം എക്സ്റ്റിസിൻ എന്നാണ്, നിയമാനുസൃതം എന്നതാണ് അതിൻ്റെ അർത്ഥം. നിയമാനുസൃതമായി ചെയ്യാവുന്ന കാര്യങ്ങൾ, സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞ് എല്ലാം ചെയ്യുക, അതാണ് സ്വാതന്ത്ര്യമെന്ന് അതിന് വിശദീകരണം നൽകുക. എന്നാൽ ക്രിസ്തീയ സ്വാതന്ത്ര്യമല്ലത് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ്. വചനം പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്നുള്ള പ്രമാണം പാപം ചെയ്യുവാനുള്ളതല്ല, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനാണ്. വളരെ വളരെ പല സാഹചര്യങ്ങളിലും ഈ വാക്യം പല രീതിയിൽ വിവർത്തനം ചെയ്യാറുണ്ട്. അവരവരെ ന്യായീകരിക്കുവാൻ വേണ്ടി ഈ വാക്യം തർജ്ജമ അല്ലെങ്കിൽ ന്യായീകരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടവർ ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കരുത്. ജഡമോഹം, കൺമോഹം എന്നിവയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ സ്വാതന്ത്ര്യം മുഖാന്തരമായി തീരണം. ദുഷ്ടപ്രവണതകൾക്ക് അടിമപ്പെടരുത്, സ്വാതന്ത്ര്യം അല്ല. വ്യഭിചാരം, മദ്യപാനം, പുകവലി, ചീട്ടുകളി മുതലായവയ്ക്ക് അടിമപ്പെടുന്നുവെങ്കിൽ അങ്ങനെയുള്ളവർ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരായി ദൈവത്തെ ഭയപ്പെടണം. വിവാഹം ചെയ്യുന്നതിനും കുടുംബജീവിതം നയിക്കുന്നതിനും എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ പരിധി വിട്ടുപോകുന്ന അപകടമരമാണ്. ദുർനടപ്പിനും വ്യഭിചാരത്തിനും ക്രൈസ്തവ പ്രമാണം അനുവദിക്കുന്നില്ല. ചില രാജ്യങ്ങൾ പാവനമായ വിവാഹം, കുടുംബജീവിതം എന്നിവ എന്താണെന്ന് പോലും മനുഷ്യരറിയുന്നില്ല. അവരുടെ രീതിയിൽ, അവരുടെ സാഹചര്യത്തിൽ പാപം എന്ന വാക്കേ ഇല്ല. അവരുടെ ജീവിതത്തിൽ പാപം എന്ന വാക്കേ ഇല്ല. 13 വാക്യം, ഭോജ്യങ്ങൾ വയറ്റിനും വയർഭോജ്യങ്ങൾക്കും ഉള്ളത്, എന്നാൽ ദൈവം അതിനെയും ഇല്ലായ്മയാക്കും. ഇത് കോരിന്ത്യർ ഉദ്ധരിച്ച വേറൊരു മുദ്രാവാക്യമായിരിക്കാം. പ്രാകൃത ശരീരത്തിൻ്റെ മൃഗീയ വാസനകളും ആഗ്രഹങ്ങളും നിറവേറ്റുന്ന രീതി ആത്മാവിനെയോ ആത്മീയ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്നില്ല എന്നാണ് ഇതിൻ്റെ പിന്നിലെ ചിന്താഗതി. വയറും ഭോജ്യങ്ങളും തമ്മിലാണ് ബന്ധം. എന്ത് ഭക്ഷണം കഴിക്കുന്നു എന്നത് ആത്മാവിനെ ബാധിക്കുന്നില്ല. അതുപോലെ ശാരീരികമായ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ ഏർപ്പെടുന്ന അവിഹിത ബന്ധങ്ങൾ ആത്മീയ ജീവിതത്തെ ബാധിക്കുന്നില്ല. ഈ മുദ്രാവാക്യത്തിന്റെ ആക്ഷരിക അർത്ഥം പൗലോസ് സമ്മതിക്കും. പ്രാകൃത ശരീരം നശിക്കുന്നതാണ്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. എന്നാൽ ഈ പ്രമാണം വെച്ചുകൊണ്ട് ദുർനടപ്പ് ന്യായീകരിക്കുന്നതിനോട് പൗലോസ് യോജിക്കുന്നില്ല. ശരീരം ദൈവം സൃഷ്ടിച്ചത് അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് ദുർനടപ്പിനല്ല, കർത്താവിനത്രേ. വിശപ്പടക്കുവാനുള്ള താല്പര്യം പോലെയല്ല ദുർനടപ്പിനുള്ള അഭിലാഷം. ശരീരത്തിന് കർത്താവുമുള്ള ബന്ധം നിത്യമാണ്. മനുഷ്യ ശരീരം ദൈവാത്മാവിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നില്ല. അത് മനുഷ്യാളത്വത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ശാരീരിക മർമ്മങ്ങൾ കൂടിയാണ് മനുഷ്യന്റെ ആളത്വം പ്രകടമാക്കേണ്ടത്. ശരീരത്തിൽ എന്ത് ചെയ്താലും അത് ആളത്വം മുഴുവനെയും ബാധിക്കും. അതുകൊണ്ട് ശരീരം ദുർനടപ്പിന്റെ ഉപകരണമാക്കാതെ കർത്താവിനെ സമർപ്പിക്കുകയാണ് ആവശ്യമായിരിക്കുന്നത്. ഈ പ്രബോധനത്തിൽ നിന്ന് പൗലോസ് സഭയോട് കൊരിന്ത്യ സഭയോട് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്, ഇന്നത്തെ ക്രിസ്തീയ സഭയ്ക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്തിന് ഈ അധ്യായം വളരെ പ്രയോജനം ചെയ്യുന്നതാണ്, വളരെ അനർത്ഥമായി തീരുകയാണ്. ക്രിസ്തുവായുള്ള കൂട്ടായ്മയും ദേശീയ പ്രവൃത്തിയും പരസ്പര വിരുദ്ധമാകുന്നു. ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയാണ് മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യം. ഇത് പറയുമ്പോൾ ഏറ്റവും അധികമായി സഭയെ പ്രബോധിപ്പിക്കുന്ന കാര്യത്തിൽ ആധുനിക സഭയെ പൗലോസ് പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങൾ ഈ വക കാര്യങ്ങളിൽ നിന്ന് വിട്ടുവിടുവിൻ. പതിനാലാം വാക്യം, കർത്താവിനെ ഉയർപ്പിച്ച അതേ ദൈവാത്മശക്തി മനുഷ്യന് ആത്മീയ നവീകരണം നൽകി മനുഷ്യന്റെ ശരീരം പുതുക്കുന്നു. നാലാം അധ്യായം പതിനാലാം വാക്യം നമ്മൾ ചിന്തിച്ചു. ശരീരത്തിന്റെ മഹത്വവും പദവിയും ഇവിടെ വ്യക്തമാകുന്നു. എബ്രായ വീക്ഷണമാണ് പൗലോസ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പതിനഞ്ചാം വാക്യം, ക്രിസ്തുവിനോടുള്ള ഐക്യം ശരീരവും അവയവങ്ങളുമായുള്ള ബന്ധമായി വിവരിക്കുന്നു. ഈ സാദൃശ്യം പന്ത്രണ്ടാം അധ്യായത്തിൽ അപ്പോസ്തലം വിശദീകരിക്കുന്നുണ്ട്. സ്നാനം മൂലം വിശ്വാസികൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി തീരുന്നു. അങ്ങനെയെങ്കിൽ വേശ്യയോട് ബന്ധപ്പെടുവാൻ എങ്ങനെ സാധിക്കും? ലൈംഗിക ബന്ധമാണല്ലോ ഏറ്റവും അടുത്ത ബന്ധം. നമ്മുടെ ശരീരം കർത്താവിന്റെ വകയായതിനാൽ പരസംഗത്തിനായി വിട്ടുകൊടുക്കുന്നത് ന്യായമല്ല. അശുദ്ധവും അവിഹിതവുമായ കാര്യങ്ങൾക്ക് ശരീരത്തെ വിധേയപ്പെടുത്തുന്നത് ഗുരുതരമായ തെറ്റാണെന്ന് കാണിക്കുന്നു. പതിനഞ്ചാം വാക്യം ഇവിടെ വായിച്ചത്, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു. ക്രിസ്തുവിന്റെ അവയവങ്ങളാകുമ്പോൾ നമ്മൾ ആ അവയവത്തോട് തെറ്റ് ചെയ്യുമ്പോൾ, പാപം ചെയ്യുമ്പോൾ, കർത്താവിന്റെ ക്രൂശിനെ അല്ലെങ്കിൽ കർത്താവിനെ വീണ്ടും ക്രൂശിക്കുകയാണെന്നുള്ള തത്വം ഇവിടെ പ്രകടമാകുന്നു. വേശ്യയോട് ബന്ധപ്പെടുന്നവൻ ക്രിസ്തുവിനോടുള്ള ബന്ധം വിച്ഛേദിച്ച് ആ ശരീരത്തോടു കൂടി പറ്റുചേരുന്നു. മാംസദാഹം തീർക്കുവാൻ അവിഹിത ബന്ധം പുലർത്തുന്നവർ വിളിച്ചത്തു നിന്ന് മാറി നിന്ന് ഇരുട്ടുകൊണ്ട് തങ്ങളെ തന്നെ പുതയ്ക്കുന്നു. അറക്കുന്നിടത്തേക്ക് കാളയും ചങ്ങലയിലേക്ക് ഭോഷനും പോകുന്നത് പോലെയും പക്ഷി ജീവഹാനിക്കുള്ളതെന്നറിയാതെ കണിയിലേക്ക് ബന്ധപ്പെടുന്നത് പോലെയും കരളിൽ അസ്ത്രം തിളയ്ക്കുവോളം ഒരുവൻ വേശ്യയുടെ പിന്നാലെ ചെല്ലുന്നെന്ന് ശലോമോന്റെ സദൃശവാക്യങ്ങൾ കാണുന്നു. സദൃശവാക്യങ്ങൾ ഏഴാം അധ്യായം 22-23 വാക്യങ്ങൾ, വേശ്യയോട് പറ്റിച്ചേരുന്നവന്റെ കരളിൽ അസ്ത്രം തറയ്ക്കുന്നു, അവൾ വീഴ്ച ഹതന്മാർ അനേകർ, അവൾ കൊന്നുകളഞ്ഞവർ ആകെ വലിയൊരു കൂട്ടമാകുന്നു, അവളുടെ വീട് പാതാളത്തിലേക്കുള്ള വഴിയാകുന്നു, അത് മരണത്തിന്റെ അറയിലേക്ക് ചെല്ലുന്നു. നിന്റെ മനസ്സ് അവളുടെ വഴിയിലേക്ക് ചായരുത്, അവളുടെ പാതകളിലേക്ക് നീ തെറ്റിച്ചെല്ലുകയും വരുത്. ശ്രദ്ധിക്കുക, തുടർന്ന് മോഷ്ടിച്ച വെള്ളം മധുരവും ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരവുമാകുന്നു എന്ന് ഫോഷത്വമായവൾ പറയുമ്പോൾ മൃതന്മാർ അവിടെ ഉണ്ടെന്നും അവളുടെ വിരുന്നുകാർ പാതാളത്തിന്റെ ആഴത്തിൽ ഇരിക്കുന്നു എന്നും ഉള്ള അറിവ് ശ്രോതാവിനുണ്ടായിരിക്കണം. വ്യഭിചാരം ചെയ്യരുത് എന്നുള്ളത് ദൈവ കൽപ്പനയാണ്, അത് ഒരിക്കലും ലംഘിക്കുവാൻ പാടില്ല. പതിനാറാം വാക്യത്തിൽ പരസംഗത്തെ, വിവാഹത്തിന് പുറത്തുള്ള ബന്ധത്തെ പറ്റി പൗലോസ് പ്രതിപാദിക്കുന്നുണ്ട്. ഭാര്യാഭർത്താക്കന്മാരെ കുറിച്ച് പറയുന്ന 2:24 വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ദേശീയമായി ചേരുമ്പോഴും ഈ ഐക്യമാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നു. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അനുവദീയമായ വേഴ്ച ദേശീയമായി നടക്കുമ്പോൾ അത് വെറും മാംസദാഹം തീർക്കുക എന്ന താണ നിലയിലേക്ക് അധപതിക്കുന്നു. 17 വാക്യം, മുൻ വാക്യങ്ങളിലെ സാദൃശ്യം തുറന്നുകൊണ്ട് കർത്താവിനോട് പറ്റിച്ചേരുന്നവന്റെ അനുഭവം വിവരിക്കുന്നു. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഒരു ശരീരമായി തീർന്നു എന്നല്ല, പിന്നെയോ ആത്മീയ ബന്ധത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ജീവിപ്പിക്കുന്ന ആത്മാവായി വിശ്വാസികൾക്ക് ആത്മാവിനെ പകർന്നുകൊണ്ട് അവന്റെ മഹത്വകരമായ ജീവിതത്തിന്റെ അംശങ്ങളായി തീർന്നു. 18 വാക്യം, ദൈവത്തിന്റെ ദുർനടപ്പ് വിട്ടോടുവിൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു, ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരുദ്ധമായി പാപം ചെയ്യുന്നു. കാരണം ദുർനടപ്പ് മനുഷ്യ ഗുണത്തെ നശിപ്പിക്കുന്നതാണ്. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും, അതായത് ദുർനടപ്പ് ഒഴിച്ചുള്ള പാപങ്ങൾ ആളത്തത്തെ ബാധിക്കുന്നില്ല എന്ന അർത്ഥത്തിലല്ല അപ്പോസ്തലൻ ഇത് പറയുന്നത്. എന്നാൽ പരസംഗം ആളത്തങ്ങൾ തമ്മിൽ ബന്ധപ്പെടുവാൻ ഇടയാകുന്നു. ദേശീയമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ദേവദാസികളാണ് സൂചിപ്പിക്കുന്നത് ഹെറിക് അഭിപ്രായപ്പെടുന്നു. അങ്ങനെയുള്ളവരുമായുള്ള ലൈംഗിക ബന്ധം ഒരു വിധത്തിൽ വിഗ്രഹാരാധനയാണ്. 19-ാം വാക്യം, അറിയുന്നില്ലയോ? ഈ രീതിയിലുള്ള ചോദ്യം ഈ അധ്യായത്തിൽ തന്നെ 6 പ്രാവശ്യം കാണുന്നു. 2, 3, 9, 15, 16, 19 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അവസാനമായി പരിശുദ്ധാത്മാവിന്റെ മന്ദിരം. 3-ാം അധ്യായം 16-ാം വാക്യങ്ങൾ ചിന്തിച്ചപ്പോൾ മുഴുവൻ സമൂഹവും ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരമായി പറഞ്ഞിരിക്കുന്നു. ഇവിടെ ആണെങ്കിൽ അതിനെ കുറച്ചുകൂടി ഡിവൈഡ് ചെയ്ത് നാരോ ചെയ്ത് അപ്പോസ്തലൻ പറയുന്നു, ഇവിടെ ഓരോ അംഗവും ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരമായി വ്യാഖ്യാനിക്കുന്നു. കോരിന്ത്യർ ആത്മാവ് ലഭിച്ചവരാണ്. അവരുടെ ആളത്തങ്ങൾ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടതാണ്. അങ്ങനെയുള്ള ആളത്തങ്ങൾക്ക് ഒരിക്കലും ഒരു വേശ്യയ്ക്ക് നൽകരുതെന്ന്, അല്ലെങ്കിൽ ശൂന്യമാകുന്ന മ്ലേച്ഛത ദൈവമന്ദിരത്തിൽ സ്ഥാപിക്കുന്നതിന് തുല്യമാണ്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഈ ആശയം 7-ാം അധ്യായം 23-ലും കാണുന്നു. പ്രായശ്ചിത്ത ആശയം ചില ഇതിന് നൽകുന്നുവെങ്കിലും അത് ന്യായീകരണമല്ല. വിശ്വാസികൾ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ കാൽവറിയാഗത്താൽ അവനോടുള്ള ബന്ധത്തിലേക്ക് ചേർക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അവർ ദൈവത്തിനുള്ളവരായി തീർന്നിരിക്കുന്നു. വില എന്നത് ചിലപ്പോൾ വ്യഭിചാര പ്രവർത്തികൾക്ക് നൽകുന്ന പണമായിരിക്കാം സൂചിപ്പിക്കുന്നത്. അങ്ങനെ വില നൽകി ആ വില പോലെ അല്ല ദൈവം നൽകിയ വില. ദൈവം നൽകിയത് തൻ്റെ ഓമനകുമാരനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ക്രൂശിതനായി തീർന്നു. ആ വിലയാണ് ഇവിടെ നമ്മൾ കാര്യമായി എടുക്കേണ്ടത്. അതുകൊണ്ട് പൗലോസ് ഇവിടെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ ക്രിസ്തു തൻ്റെ ശരീരം നൽകി, തൻ്റെ രക്തം നൽകി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ആ ശരീരം, വിലയ്ക്ക് വാങ്ങിയ ശരീരം, ഒരിക്കലും ദുർനടപ്പിന് വേണ്ടി, മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, വേശ്യ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. അതുകൊണ്ട് ആ വില കൊടുത്ത് വാങ്ങിയത് കൊണ്ട് നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. ക്രിസ്തു നമ്മെ വിലയ്ക്ക് വാങ്ങി സ്വതന്ത്രരാക്കിയതിനാൽ സ്വാതന്ത്ര്യത്തിലും നാം നമുക്കുള്ളവരല്ല, ക്രിസ്തുവിന്റെ അടിമകളാണ്. അവസാന വാക്യം, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ശരീരം പരസംഗത്തിന് വിട്ടുകൊടുക്കാതെ ദൈവഹിതപ്രകാരം ജീവിക്കുക എന്നർത്ഥം. ഒരു ക്രിസ്ത്യാനി എന്ത് ചെയ്താലും അത് ദൈവനാമ മഹത്വത്തിനായിരിക്കണം, അത്യാവശ്യമാണ്. റോമയിലെ വിശ്വാസികൾക്ക് പൗലോസ് നൽകുന്ന ആഹ്വാനം നോക്കുക. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം, ശരീരം ധരിച്ച് മനുഷ്യനായി ക്രിസ്തു മനുഷ്യരെ വിടുവിച്ചതിനാൽ മനുഷ്യർ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് അവരുടെ ശാരീരിക മനുഷ്യത്വത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ അധ്യായ പഠനം ഇവിടെ അവസാനിക്കുമ്പോൾ ഈ ലോകത്തിൽ, ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ വിവിധ തരത്തിലുള്ള ദുഷ്കർമ്മികൾ അല്ലെങ്കിൽ ദുഷ്പ്രവർത്തികളുണ്ട്. വിവിധ തരത്തിലുള്ള കൂട്ടായ്മ കൂട്ടുകാരെ പറ്റി നമ്മൾ ചിന്തിച്ചു. വിവിധ തരത്തിലുള്ള വ്യക്തിവിധങ്ങളെ പറ്റി നമ്മൾ ചിന്തിച്ചു. ഇവയെല്ലാം നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ദൈവം തൻ്റെ രക്തം നൽകി, തൻ്റെ ജീവൻ നൽകി, നമ്മെ വീണ്ടെടുത്തു. ആ വില ക്രിസ്തു നമുക്ക് വേണ്ടി നൽകിയതാണ്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ നാം ഓരോ ദിവസവും ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. പല രീതിയിൽ വചനം ചിന്തിക്കാം, പല രീതിയിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം എന്ന യാഗം അർപ്പിച്ചുകൊണ്ട് സങ്കീർത്തനം പുസ്തകം 22:23-ാം വാക്യം, നല്ല പ്രവർത്തികൾ മുഖേന, മത്തായി 5:16, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ യോഹന്നാൻ 15:8, ഐക്യതയാൽ റോമർ 15:5, നമ്മൾ തിന്നാലും കുടിച്ചാലും ദൈവത്തിന് മഹത്വം കൊടുക്കണം. അതുകൊണ്ട് ഈ പാഠം അവസാനിക്കുമ്പോൾ ദൈവ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്തു തന്നെയായാലും അതിലെല്ലാം ദൈവത്തിൻ്റെ നാമം ഉയർത്തണം, ദൈവത്തിൻ്റെ ഹിതം ഉയർത്തണം, ദൈവത്തിൻ്റെ ഹിതമായിരിക്കണം. നാം ചെയ്യുന്ന പ്രവൃത്തി ഏതു തന്നെയായാലും അതിൽ ദൈവഹിതമുണ്ടോ എന്ന്, നമ്മുടെ ശരീരം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ, നമ്മുടെ മനസ്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ, നമ്മുടെ കർമ്മം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ, അതിനെല്ലാം ചെയ്യുമ്പോൾ ദൈവം നമുക്ക് ദാനമായി തന്ന ശരീരം ദൈവനാമമാത്രമായി തീരുവാൻ, ദൈവത്തിൻ്റെ നാമം മാത്രം ഉയരാൻ, ക്രിസ്തുവിൻ്റെ നാമം മാത്രം ഉയരുവാൻ ഇടയായി തീരണമെന്ന് ആ പ്രാർത്ഥനയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ആരംഭിക്കേണ്ടതും അവസാനിപ്പിക്കേണ്ടതും. ഈ അധ്യായം ഇവിടെ പഠിക്കുമ്പോൾ ആധുനിക സഭയ്ക്ക് ഇതൊരു മാതൃക ആയിരിക്കട്ടെ. ഈ അധ്യായം ഒരു പ്രയോജനമായി തീരട്ടെ, ഒരു പ്രബോധനമായി തീരട്ടെ എന്ന് പൗലോസിനോട് കൂടി ഞാനും ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്ത വരും ക്ലാസ്സുകളിൽ തുടർന്ന് അധ്യായം നമുക്ക് പഠിക്കാം. വലിയവനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.